Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ಮರದ್ಬುದ್ಧಿರ್ಗುದ್ಧಿ ಕಾರಣಮುಚ್ಯತೆ ನದ್ ಪರಮಾಣತೋ ಏವ ಮರದ್ಬುದ್ಧಿರ್ವಾಸ್ತಿ ತದಪಿ ಮರದ್ಬುದ್ಧಿರ್ವಿದ್ಯಮಾನ ಏವ ಖಡ್ಬುದ್ಧಿ ಕಾರಣಮಿತಿ ನಾಸದಃ ಸದುತ್ಪತ್ತಿ. സദുത്പത്തി അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അസത്തിൽ നിന്നും സത്വം ഉണ്ടാകുന്നില്ല, ശൂന്യത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ആദ്യം പറഞ്ഞ് സദൈവ സൗമ്യ, എല്ലാം സത്തായിരുന്നു സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞു അസദൈവ, അങ്ങനെ ഒരു പക്ഷം പറഞ്ഞു എല്ലാം അസത്തായിരുന്നു. അവിടെ ചോദ്യം വന്നു എങ്ങനെ അത് സംഭവിക്കും, അസത്തിൽ നിന്ന് ശൂന്യത്തിൽ നിന്ന് എങ്ങനെ സൃഷ്ടി ഉണ്ടാകും, സാധ്യമല്ല എന്നുള്ളത് പറഞ്ഞു. ഇനി മറ്റു തരത്തിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്താണ് മൃദ്ബുദ്ധി ഘടബുദ്ധി നിമിത്തം? ഒരു ചിന്താഗതിയാണ്. ഘടബുദ്ധിക്ക് നിമിത്തമായിരിക്കുന്ന എന്താണ്? മൃദ്ബുദ്ധിയാണ്. അതുകൊണ്ട് മൃദ്ബുദ്ധി ഘടബുദ്ധി കാരണം പാത്രം എന്നുള്ള ബോധം അതിന് കാരണമായിരിക്കുന്നത് മണ്ണെന്നുള്ള ബോധം. മണ്ണെന്നുള്ള ബോധത്തിൽ നിന്നും പാത്രം എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതായത് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു ബാഹ്യമായിട്ട്. വാസ്തവത്തിൽ മണ്ണിൽ നിന്ന് വേറിട്ട് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. പാത്രം എന്ന് പറഞ്ഞ് രണ്ടാമതൊരു വസ്തു ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ എന്താ മണ്ണ് ആ പാത്രം എന്ന് പറയുന്നത്? പാത്രം എന്നുള്ള ഒരു ബോധം. അങ്ങനെയും ചിന്തിക്കാം, ഇത് പാത്രം എന്നുള്ള ഒരു ബോധം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടായി? കാരണം മണ്ണെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. പാത്രം എന്ന് പറയുന്ന ബോധം ഉണ്ടാകുക, മണ്ണെന്നൊരു ബോധം ഉണ്ടാകാതിരിക്കുക സംഭവിക്കത്തില്ല. പാത്രമാണെന്നറിയുന്നവനും അറിയുന്നുണ്ടെന്താണ്, ഇത് മണ്ണിൽ നിന്നുണ്ടായതാണ്. അപ്പോ മണ്ണെന്നുള്ള ആ ബോധം, അതിൽ നിന്നാണ് പാത്രം എന്നുള്ള ആ ബോധം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാലോ. അത് പരമാർത്ഥൈവ മൃത് ഘടോവാസ്തി, പരമാർത്ഥത്തിൽ ആ വിഷയത്തെപ്പെടുക, ആ ബോധമാണ്, ബോധമാണ് സൃഷ്ടിക്കെല്ലാം കാരണം. അങ്ങനെ പറയാം, വിഷയമില്ല ബോധത്തിൽ നിന്ന് വേറെ വിഷയമില്ല. ഇത് വിജ്ഞാനവാദികളുടെ ഒരു അഭിപ്രായമാണ്, എല്ലാം വിജ്ഞാനം മാത്രം. പൂർണ്ണമായും അദ്വൈതത്തോട് യോജിക്കുന്നതല്ല, പക്ഷെ ഏകദേശം അത് യോജിക്കും. തദവി മൃദ്ബുദ്ധി വിദ്യമാനായ ഘടബുദ്ധിയെ കാരണം ആസദ ശ്രദ്ധ പറയുന്നു. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാലും എല്ലാം ബോധത്തിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും എന്താണോ, ബോധം സൃഷ്ടിക്കുന്നു. അപ്പോൾ ബോധത്തെ അംഗീകരിക്കുന്നു, ബോധത്തിന്റെ ഉണ്മയെ അംഗീകരിക്കേണ്ടി വരും. ബോധത്തിന്റെ ഉണ്മയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിൽ നിന്നും സൃഷ്ടി എന്നുള്ളത് സമർത്ഥിക്കാൻ കഴിയില്ല. അതാണ് മൃദ്ബുദ്ധി വിദ്യമാനായ ഘടബുദ്ധി കാരണം. മൃദ്ബുദ്ധി, അങ്ങനെ ഒരു ബോധം, മണ്ണെന്നുള്ള ബോധം, തുടർന്ന് പാത്രമെന്നുള്ള ബോധം, ഇങ്ങനെ പോകുന്നു. ബോധത്തിന്റെ ഒരു പരമ്പ, അതിൽ നിന്ന് വേറിട്ട് വസ്തുവില്ല എന്ന് പറയുമ്പോൾ ബോധത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ടും ശൂന്യതയിൽ നിന്നാണ് സർവം എന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല. മൃദ്ഘടബുദ്ധിയോർ നിമിത്ത നൈമിത്തികതയാ ആനന്ദരി മാത്രം കാര്യകാരണത്വം ഇത് ചെയ്ത് പറയുന്നതിന് സത്തായി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. വിജ്ഞാനവാദി എന്ന് പറയുന്നത് അതുപോലെ ക്ഷണിക വിജ്ഞാനം സർവം, അത് മൃദ്ബുദ്ധി ഘടബുദ്ധി, മണ്ണെന്നുള്ള ബോധം, തുടർന്ന് പാത്രമെന്നുള്ള ബോധം, ഇങ്ങനെ ഈ ബോധത്തിന്റെ ഒരു പരമ്പരയാണ്. അത് പരസ്പരം കാര്യകാരണത്തില്ല, ഒരു പ്രവാഹം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കും, ജ്വലിച്ചുകൊണ്ടിരിക്കും, അത് ഒരു പ്രകാശകണങ്ങളുടെ ഒരു പ്രവാഹമാണ്. പ്രകാശകണങ്ങൾ നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു ആ ഒരു ദീപം എന്ന് പറയുന്നു. അത് ഒരു പ്രകാശകണത്തിന്റെ കാര്യമില്ല, അടുത്ത് വരുന്ന പ്രകാശം ഒരു പ്രകാശകണത്തിൽ നിന്ന് അടുത്തുണ്ടാകുന്നില്ല, അത് പരസ്പരം കാര്യകാരണ ബന്ധമില്ല, അത് പ്രകാശിക്കുന്നു മാത്രമാണ്, ഒന്നിനൊന്ന് കാരണമല്ല. ആ സമയം അതിലൊരു നൈരന്തിര്യം ഉണ്ട് തന്നെ, അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ദീപം പ്രകാശിക്കുന്നു. അത് അല്ലെങ്കിൽ ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ജലത്തിന്റെ ഓരോ കണങ്ങളും തുടർച്ചയായി സഞ്ചരിക്കുന്നു, അതിനാണ് ജലപ്രവാഹം എന്ന് പറയുന്നത്. അതിനെ നോക്കിയിട്ട് പറഞ്ഞു ഇതൊരു നദിയാണ്, ഗംഗയാണ്, യമുനയാണ്, എന്താ അതിലെ ഒരു കണത്തിൽ നിന്നാണോ മറ്റൊരു കണം ഉണ്ടാകുന്നതല്ല, പല കണങ്ങളും ഒരുപോലെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഇതെന്താണ് ബോധത്തിന്റെ ഒരു പ്രവാഹം. ഇതിൽ നിന്ന് വേറിട്ട് വസ്തുക്കളൊന്നുമില്ല, വിജ്ഞാനം മാത്രം, പരസ്പരം കാര്യകാരണ ബന്ധവും ഒന്നുമില്ല. അതൊക്കെ നമ്മൾ അവർ പറയും എന്താണ് സംവൃതി കൊണ്ട് കൽപ്പിക്കുന്നതാണ്, എന്നാൽ ക്ഷണികമാണ് എന്ന് ബോധന്മാർ പറയുന്നു. അതിന് ക്ഷണിക വിജ്ഞാനവാദത്തെ ഇവിടെ അതുപോലെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ഭേദത്തെ ഇവിടെ കാണിക്കുകയാണ്. മൃദ്ഘട ബുദ്ധിയോർ നിമിത്ത നൈമിത്തികയാ ആനന്ദരി മാത്രം അതോ കാര്യകാരണത്വം. ഒരു പരസ്പരം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു, കാര്യകാരണത്വം എന്ന് പറഞ്ഞാലോ. എന്നുവെച്ചാൽ അതും ശൂന്യതയിൽ നിന്ന്, ഓരോ കണങ്ങളും ഏതോ ശൂന്യതയിൽ നിന്ന് പ്രകടമാകുന്നു. ദീപം എവിടെ നിന്ന് വരുന്നു എന്ന് ആർക്കറിയാം, ജ്വലിക്കുന്നു എന്ന് മാത്രം അറിയാം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വരുന്നതായി കാണുന്നില്ല. എന്താണ്? ശൂന്യതയിൽ നിന്നാണ്. എവിടെ നിന്നാണ് അത് വന്നത്? അത് ശൂന്യമാണോ? അത് കാര്യകാരണത്തിൽ വിരിച്ചിരുന്ന ബുദ്ധിനാം നൈരന്തരീ ഗമ്യമാരി വൈനാശികാനാം ബഹൃദൃഷ്ടാന്ത പറഞ്ഞു. ഇതിനൊന്നും യുക്തിയില്ല, ഇത് വെറും കൽപ്പനകൾ. ഇങ്ങനെ ബുദ്ധിയുടെ പ്രവാഹമാണ്. ആ പ്രവാഹത്തിന് പരസ്പരം കാര്യകാരണമില്ല. പ്രവാഹത്തിന് ദൃഷ്ടാന്തം പറയാൻ ദൈവവും ജനവും. പക്ഷെ പറയുന്നത് പോലെ അവർക്ക് പരസ്പരം കാര്യകാരണ ഭാവമില്ല, അത് ക്ഷണികമാണ് എന്നൊന്നും ആ ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ സാധ്യമില്ല. എവിടെയെല്ലാം ഈ പ്രവാഹവും മറ്റും കാണുന്നുണ്ട് അവിടെയെല്ലാം പരസ്പരം കാര്യകാരണ ഭാവമുണ്ട്. യുക്തിയില്ലാന്നർത്ഥം. അത കുതസ്തു ഖലസ്വാമിയോവാച കഥം കേന പ്രകാരേണ ആത്മദാസ്തു. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നത് ഇതെല്ലാ വഴിക്ക് ചിന്തിച്ചാലും ഇത് ശൂന്യതയിൽ നിന്നാണ് ഇത് പ്രകടമായതെന്നുള്ളതിന് യുക്തിയില്ല. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് കഥം കേന പ്രകാരേണ ആത്മദാസ്തു. ഇതെങ്ങനെ സംഭവിക്കും? ശൂന്യത്തിൽ നിന്നുണ്ടാകാൻ വഴിയില്ല. അസദുപ്പതിന് കസ്റ്റിത വിദിഷ്ടാന്ത പ്രകാരവും അസ്ഥിത്യ അഭിപ്രായം. താല്പര്യം ഇതാണ്, ശൂന്യത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയും ഇല്ല. ദൃഷ്ടാന്തപ്രകാരം അതല്ല. അതുകൊണ്ടത് അസംബന്ധമാണ്. ഏവം അസദ്വാദി പക്ഷം ഉന്മധ്യ ഉപസംഹരതി സത്യവസ്വം ഇതമതിൽ ആസീതി സ്വപക്ഷസിദ്ധിയും. ഇങ്ങനെ അസദ്വാദിപക്ഷത്തെ ഉന്മധ്യ നിശേഷം ഖണ്ഡിച്ചിട്ട് ഉപസംഹരിക്കുന്നു. എന്താണോ സത്വേവ സ്വമീതമദ്ര ആസി, ഇത് സത്ത് തന്നെയായിരുന്നു, മറ്റൊന്നുമല്ല. സ്വപക്ഷസിദ്ധി, അതാണ് സിദ്ധാന്തം. ശ്രുതിയുടെ പക്ഷമാണ് ഭാഷകാരൻ ഈ ഖണ്ഡന മണ്ഡനങ്ങളൊക്കെ നടത്തുന്നത്, വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം നിലയ്ക്കല്ല, ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ്. ശ്രുതി അങ്ങനെ ഒരു വഴിയാ സ്വീകരിച്ചിരുന്നത്. ശ്രുതി പറയുന്നു ഇത് അസത്തിൽ നിന്നല്ല ഉണ്ടായത്. രണ്ടു പക്ഷവും കാണിച്ചു, സത്തിൽ നിന്നുണ്ടായി, അസത്തിൽ നിന്നുണ്ടായി. എന്നിട്ട് അതിനെ നിഷേധിച്ചു ശ്രുതി. അതിന്റെ വ്യാഖ്യാനത്തിൽ സ്വാഭാവികമായിട്ട് ആ നിഷേധം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാഷ്യകാരൻ മനഃപൂർവ്വം വിജിഗീഷ് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് നടത്തുന്നതല്ല എന്നാണ് പറയുന്നത്. ശ്രുതിക്കനുസരിച്ച് പറയുന്നത്, ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞു, അത് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം മുമ്പ് പറഞ്ഞതുപോലെ വികല്പങ്ങൾ ഇല്ലാതാക്കുന്നതിന്, ഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് അത്തരം ചർച്ച ആവശ്യമാണ്. കേവലമായ ഉപദേശം കൊണ്ട് മാത്രം തത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സ് സ്വയം അജ്ഞാന സംശയ വികല്പങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ അതിൽ കേവലമായ ഉപദേശം, ഈ പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ അല്ലാതെയുള്ള ഉപദേശങ്ങൾക്ക് യാതൊരു പ്രസക്തിയും. ഇത് മനസ്സിലാക്കാതെ പലരും ഭാഷ്യകാരന്റെ പേരിൽ ആക്ഷേപം പറയുന്നുള്ള എന്താണോ ഭാഷ്യത്തിന്റെ രീതി എന്ന് പറയുന്നത് പൂർവപക്ഷ സിദ്ധാന്തമാണ്, ഖണ്ഡന മണ്ഡനമാണ്. അത് ഓരോ ജീവന്റെയും മനസ്സിന്റെ രീതിയാണ്. മനസ്സ് അതുകൊണ്ടാണ് ഭാഷ്യകാരനെ ഖണ്ഡിക്കുന്നത്. എന്തുകൊണ്ട് ഭാഷ്യകാരനെ ഖണ്ഡിക്കുമ്പോഴും ഭാഷ്യകാരനെ അവർ പൂർവപക്ഷമാക്കുന്നു, തന്റെ സിദ്ധാന്തം കൊണ്ടുവരുന്നു. ഇതൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഭാഷ്യകാരൻ ബൗദ്ധനെയും വൈശേഷികനെയും ഒക്കെ പൂർവപക്ഷമാക്കിയപ്പോൾ ഭാഷ്യകാരനെ പൂർവപക്ഷമാക്കിയിട്ട് ആൾക്കാർ പറയുന്നുണ്ടാണോ ഭാഷ്യകാരൻ അങ്ങനെ ചെയ്തു, അത് ശരിയല്ല. അപ്പൊ ഈ പറയുന്നവരും അതിൽ നിന്നും ആ ഖണ്ഡന മണ്ഡലത്തിൽ നിന്നും മുക്തരല്ല. പക്ഷെ അതവര് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഭാഷ്യകാരനെ നിഷേധിച്ചാൽ അത് സ്വന്തം നിഷേധം തന്നെയാണ്. താൻ പറയുന്നതിനെ താൻ തന്നെ നിഷേധിക്കുന്നു, ഖണ്ഡിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ സ്വയം ചെയ്യുന്നു. അതിൽ നിന്നാർക്കും മോചിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനസ്സങ്ങനെയാണ്. മനസ്സിൽ വികല്പം ഉള്ളതുകൊണ്ട് ആ വികല്പത്തെ ദൂരീകരിക്കുന്നതിനും ചർച്ചയിലും ആ വികല്പം വരും. അതിന് അസ്വാഭാവികമായിട്ടൊന്നുമില്ല, ഇത് സ്വാഭാവികമാണ്. മനു സദ്വാദിനോപി സദ സദുത്പത്തി രീതി നൈവ ദൃഷ്ടാന്തോ ഫുല്ലാന്തരോത്പത്തി അദർശനായി വീണ്ടും സദ്വാദത്തിലേക്ക് വരുന്നു. വാദം എന്നിട്ട് ചർച്ച എന്നുള്ള അർത്ഥമാണ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്. വാദം, വിവാദം, വഴക്ക് ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം പറയുന്നത്. ഇവിടെ വാദം എന്നല്ല ചർച്ച. സദ്വാദം എന്ന് വെച്ചാൽ സത്തിനെ കുറിച്ചുള്ള ചർച്ച, ചിന്ത. ചർച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിങ്ങനെ വാചകമടിക്കുന്നതല്ല, മനനം. മനനം, വിചാരം എന്നാണ് വാദത്തിന്റെ ശരിക്കുള്ള അർത്ഥം. സദ്വാദം എന്ന് വെച്ചാൽ സത്തിനെ കുറിച്ചുള്ള വിചാരം. ഇതിലും ആൾക്കാരെ ചിന്തിക്കും. ശങ്കരാചാര്യ വലിയ വാദം പറയുന്ന ആളാണ് എന്ന് പറയുന്നവരുണ്ട്. ബുദ്ധിക്ക് ഇരുത്തം വന്ന ആളല്ല എന്ന് വരെ പറയുന്നവരുണ്ട്, ആധുനിക വിദ്വാൻമാർ. ഇതെല്ലാം മനസ്സിലാക്കാതെ സദ്വാദം, സത്തിനെ കുറിച്ചുള്ള വിചാരം, ചിന്ത, അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഒരാൾ ജയിക്കാനും വേറൊരാളെ പരാജയപ്പെടുത്താനും. ജയിക്കണം ഇതിന് സ്വന്തം മനസ്സിന്റെ വികല്പങ്ങൾ, അതിനുള്ള വിചാരവും. ഇവിടെ പ്രതിവാദി എന്ന് പറയുന്നത് തന്റെ മനസ്സ് തന്നെ, അതിന് ജയിക്കേണ്ട ആവശ്യം. എന്നാലേ ആ നിശ്ചിന്തത സാധ്യമാകും, ആ ചിന്തയിലൂടെ സാധ്യമാകും. അതുകൊണ്ട് സദ്വാദത്തെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നു. സദ്വാദിനു സദസദുത്പദ്യതൈവ ദൃഷ്ടാന്തോ. ഇപ്പൊ പറയുന്നു വന്നതിന്റെ താല്പര്യം എന്തായി? സദൈവ സൗമ്യ ഇതമഗ്രവാക്കി സത്തായിരുന്നു. അടുത്ത് പറയുന്നു തദൈക്ഷത, അത് ഇങ്ങനെ സങ്കല്പിച്ചു, ആ സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി എന്ന് പറയുമ്പോൾ എന്തായി? ഈ സൃഷ്ടി അതും സത്താണ്, സത്തിൽ നിന്ന് സത്തുണ്ടായി. രക്ഷിച്ചതെല്ലാം സത്താണെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു സത്തിൽ നിന്നുണ്ടായത് അസത്താകാൻ വേണ്ട സത്ത് തന്നെയാണ്. ഇതെല്ലാം സത്താണ്. അപ്പൊ സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നത് എങ്ങനെ? ഇത് നൈവ ദൃഷ്ടാന്തം അസ്തി. നേരത്തെ എന്താ പറഞ്ഞത്? ശൂന്യത്തിൽ നിന്നൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നെല്ല് വിതയ്ക്കേണ്ട കാര്യമില്ല, നെല്ല് ചെടിക്ക്. അല്ലാതെ തന്നെ ഉണ്ടാകും, ശൂന്യത്തിൽ നിന്നുണ്ടാകും. പക്ഷെ നെല്ല് വിതച്ചാലേ നെൽച്ചെടി ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താ പറഞ്ഞത്? സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു. അവിടെ ഈ ചോദ്യം ചോദിക്കാം, സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രം ഉണ്ടാകുന്നില്ല? ഉണ്ടാകുന്നു. നമ്മൾ പറയുന്നത് എന്താണ്? സത്തിൽ നിന്നുണ്ടായ സർവവും സത്താണ്. അപ്പോൾ മണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് വീണ്ടും വേറൊരു പാത്രം ഉണ്ടാകും, സത്തിൽ നിന്ന് സത്തുണ്ടാവണം. ഗൃഹാന്തരോത്പത്തി അദൃശ്യനാണ്, അത് കാണുന്നുണ്ടല്ലോ. സത്യമേവം പറയുന്നു. നിങ്ങൾ ശരിയായ വഴിക്ക് ചിന്തിച്ചു വരികയാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചർച്ചയുടെ ഇടയ്ക്ക് സത്യം, ബാഠം എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൽ പകുതി സത്യം പറഞ്ഞു, അർത്ഥാംഗീകാരം. അങ്ങനെ സത്യം എന്ന് പറയുന്നു. ആ സത്യം മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ പറയുന്നത്, ഏറെക്കുറെ ശരിയാണ്. പിന്നെ സദാ സ്വതന്ത്രം പദ്യതേ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സത്തിൽ നിന്നും ഉണ്ടായതെല്ലാം സത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സത്തിൽ നിന്നും സത്തുണ്ടാകുന്നു എന്നല്ല. പിന്നെന്താണ് കിംദർഹി? എന്താണ് സദൈവ സംസ്ഥാനാന്തരീണ അവതിഷ്ഠതേ? സത്ത് തന്നെ മറ്റൊരു രൂപത്തിൽ ആകൃതി ഇരിക്കുന്നു എന്നാണ്. അതാണ് സത്തിൽ നിന്ന് ഉണ്ടായത് സത്തെന്ന് പറയുന്നതിന്റെ താല്പര്യം. അവിടെ ആ സത്തിൽ നിന്ന് മറ്റൊന്നുണ്ടായി. ദൃഷ്ടാന്തം പറഞ്ഞല്ലോ സുഷുപ്തിയിൽ. സുഷുപ്തിയിൽ ആ കേവലം സത്ത് മാത്രമാണ്, അസ്തിത്വം മാത്രം. അവിടെ ഞാൻ മാത്രം എന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല, ഞാനവിടെ ഉണ്ടായി. പിന്നീട് പറയുന്ന അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ജാഗ്രതത്തിലേക്ക് വന്നു, സ്വപ്നത്തിലേക്ക് വന്നു. ഇതെല്ലാം ഏകനായിരുന്ന ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സംഭവിച്ചതല്ല. അവിടെ ഏകനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സത്തായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഉണർന്നപ്പോ ഇവിടെയും ഞാൻ തന്നെയാണ്, മാറ്റമൊന്നും സംഭവിച്ചു. ആ ഞാനിൽ നിന്ന് ഇവിടെ രണ്ടാമതൊരു ഞാനുണ്ടായി. എന്നാ പറയാം സത്തിൽ നിന്ന് സത്തുണ്ടായി. ഇവിടെ എന്താ അനുഭവം? ആ ഞാൻ തന്നെ, സുഷുപ്തനായ ഞാൻ തന്നെ. അവിടെ അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കുന്നു. ഒരേ ഒരു അസ്തിത്വം തന്നെ അനുസ്യൂതമായിരിക്കും. ഞാൻ തന്നെ സ്വപ്നം കാണുന്നത്, സ്വപ്നം കണ്ടത്, ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നത്, ഞാൻ തന്നെ ഉറങ്ങിയിരുന്നു. അപ്പൊ അസ്തിത്വം മറ്റൊരു അസ്തിത്വത്തെ സൃഷ്ടിക്കുന്നില്ല. അപ്പൊ സത്തിൽ നിന്നുണ്ടായ സത്ത് എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ്? ആ സത്ത് അനുവർത്തിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സത്ത്, സുഷുപ്തിയിലുണ്ടായിരുന്ന ആ സത്ത് അത് തന്നെ ഇപ്പോഴും ജാഗ്രത. ഇതെന്താ മാറ്റം വന്നത്? ഇവിടെ വന്നപ്പോൾ ആകൃതി വിശേഷത്തിന് മാറ്റം വന്നു. ഇവിടെ ഞാൻ തന്നെ, പക്ഷെ ശരീരത്തോടെ, മനസ്സോടെ, ഇന്ദ്രിയത്തോടെ, ബാഹ്യമായ നാമരൂപങ്ങളോടുകൂടി. ഇതാണ് സംസ്ഥാനാന്തരം. ഞാൻ തന്നെയാണ്, ഉണ്മയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. പക്ഷെ എന്തൊക്കെ മാറ്റം സംഭവിച്ചു? അതിനെ പൊതുവെ നമ്മൾ പറയും നാമരൂപാത്മകമായൊരു മാറ്റം സംഭവിച്ചു. സത്തിൽ നിന്നുണ്ടായത് സത്തെന്ന് പറഞ്ഞാൽ ആ സുഷുപ്തിയിൽ നിന്നും ഉണ്ടായിരുന്നു നമ്മൾ കരുതുന്ന ഇതെല്ലാം ആ സുഷുപ്തിയിൽ ആ ഉണ്മ തന്നെയാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സർവത്ര ഉണ്മ തന്നെയാണ്. ആ ഉണ്മയിൽ സംസ്ഥാനാന്തരങ്ങൾ, നാനാരൂപങ്ങൾ, ഞാൻ, നീ, പ്രപഞ്ചം, എന്റേത്, ഈ തരത്തിൽ. ഇവിടെ മാറ്റം സംഭവിച്ചത് ഈ സംസ്ഥാനത്ത്, ഈ രൂപങ്ങളിലാണ് മാറ്റം സംഭവിച്ചു. തന്റെ അസ്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? ഇല്ല. സത്തിൽ നിന്ന് സത്തുണ്ടായി പറഞ്ഞ എന്താ താല്പര്യം? അവിടെ സത്യതൊന്നും ഇല്ലാതിരുന്നു. ഇവിടെ ഈ ഞാൻ ഇതെല്ലാം ഉള്ളവനായി തോന്നി. രണ്ടിടത്തും എനിക്ക് മാറ്റമില്ല. എന്നിൽ മറ്റെന്തയോ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനോട് പറയുന്നു സദൈവ സംസ്ഥാനാന്തര അവതിഷ്ഠതയെ, ഒന്നു തന്നെ. അവിടെ അത് ചുരുങ്ങിയിരുന്നു എന്ന് പറയാം, അവ്യാകൃതം എന്ന് പറയുന്നു. ഇവിടെ അത് വികസിച്ചു പ്രപഞ്ചരൂപത്തിലായി. ഒരേ ഒരു സത്ത്, ഒരേ ഒരു തത്ത്. അത് ഒരു ശാസ്ത്രം നമുക്ക് ഇനി കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നതല്ല. ഓരോ ജീവന്റെ അനുഭവം സർവരും അത് അനുഭവിക്കുന്നു. പുസ്തകം നോക്കി പഠിക്കേണ്ട കാര്യം. ഉറങ്ങിയ ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നു. അസ്തിത്വം അതിനെയാണ് ഞാൻ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അസ്തിത്വത്തിൽ യാതൊരു മാറ്റവും കാണുന്നു. മാറ്റം ബാഹ്യമായി, അവിടെ അവ്യാകൃതമായി എല്ലാം ചുരുങ്ങിയിരുന്നു, വിനയിച്ചിരുന്നു, ലയിച്ചിരുന്നു. സംസ്കാര രൂപത്തിലിരുന്നു, വാസനാരൂപത്തിലിരുന്നു, അല്ലെങ്കിൽ ഏകീഭൂതമായിരുന്നു. ഏത് ഭാഷയിലും പറയാം, അത് സത്തായിട്ട് തന്നെ ഇരുന്നു. ഇവിടെ വന്നപ്പോ എന്തായി? അത് വളരെ വികസിച്ചു. അതിനൊരു ഉദാഹരണം പറയുന്നത് ഇതാ സർപ്പ കുണ്ടലി ഭവതി. സർപ്പം എന്ന് പറയുന്ന നീണ്ടിരിക്കുന്ന ഒരു സാധനം, പക്ഷെ അത് ചുരുണ്ട് 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 ചെറിയ പന്തുപോലെ ഇരിക്കുന്നു. ശരിക്കും അത് ചുരുണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ സർപ്പം എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു ഉരുള പോലെ ഇരിക്കും. പക്ഷെ അത് അതിന്റെ ശരിയായ രൂപത്തെ കാണിക്കുമ്പോഴോ നീണ്ട നിറം നടക്കും. അപ്പോൾ അത് സർപ്പമാണ്. എന്താ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? രൂപാന്തരം മാത്രമേ സംഭവിച്ചുള്ളൂ. ഈ രണ്ടവസ്ഥയിലും സർപ്പം ഒന്നേ. പക്ഷെ ഒന്നിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് സർപ്പമാണ്, അതിന് നീളമുണ്ട്, അത് ചലിക്കുന്നു, അത് സഞ്ചരിക്കുന്നു, അതിന് പണമുണ്ട്, അതാകെ ഒരു പന്തുപോലായി കഴിഞ്ഞാൽ നമുക്കതിന് തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷെ രണ്ടവസ്ഥയിലും എന്താണ്? ഒന്ന് തന്നെ. സർപ്പം എന്നിരുന്ന ഒരേ ഒരു വസ്തു. അതിന് ചുരുണ്ടൊരു പന്തുപോലെയാകാം, നീണ്ട അതിൻ്റെ ശരിയായ രൂപത്തിലും വരാം. അതുപോലെ അത് ചുരുണ്ടൊരു പന്തുപോലെ ഏകീഭൂതമായിരിക്കുന്നതാണ് സൃഷ്ടി. അത് നീണ്ടതിന്റെ ശരിയായ രൂപത്തെ പ്രകാശിപ്പിക്കുന്നതാണ് പ്രപഞ്ചം. ഇതുപോലെയുള്ള സത്വം സൃഷ്ടിയും യഥാസ്ഥലീഭൂതി. അതുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു ഒരേ സത്തിൽ തന്നെ. സർപ്പത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അതിന് ചുരുണ്ടിരിക്കുമ്പോൾ നീണ്ടിരിക്കാൻ കഴിയത്തില്ല, നീണ്ടിരിക്കുമ്പോൾ ചുരുണ്ടിരിക്കാൻ കഴിയത്തില്ല, രണ്ടും രണ്ടവസ്ഥയിലാണ്. ഇവിടെ സത്ത് അങ്ങനെ, അത് ഒരേ സമയം തന്നെ കേവലം സൺ മാത്രമായിരിക്കും, അതേസമയം തന്നെ അത് പ്രപഞ്ചരൂപത്തിലേക്ക്. ഞാനിപ്പോ ഉറങ്ങുന്നു, വേറൊരാൾ ഉണർന്നിരിക്കുന്നു. അനന്തമായ ജീവന്മാർ ഈ സത്തിൽ സുഷുപ്തമായിരിക്കുന്നു, ജാഗ്രത ആയിരിക്കുന്നു. സത്തിൽ ഇപ്പൊ എന്താണ്, ജാഗ്രത ആണോ അത് സുഷുപ്തിയാണോ, എല്ലാമാണ്. അല്ല, ഇതെല്ലാം ഒരു സത്തിലാണ് നടക്കുന്നത്. ഓരോ ജീവഭാവത്തിനും പല രൂപത്തിലിരിക്കുന്നു. ഇരുട്ടുള്ള സ്ഥലത്തെല്ലാം ഉറക്കത്തിലാണ്, വെളിച്ചമുള്ളത്തിലെല്ലാം ഉണർവിലാണ്, അവിടെ തന്നെ ഉറങ്ങുന്നു. സത്തിന്റെ പ്രത്യേകതയാണത്, ഒരേ സമയം അതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.